പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ധ്യാനിക്കാനും പഠിക്കാനുമുള്ള ശ്രമമാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് 6-ാമത്തെ പ്രഭാഷണമാണ്. ദൈവത്തെ പിതാവേ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവിടുത്തെ നാമത്തെക്കുറിച്ചും അവിടുത്തെ രാജ്യത്തെക്കുറിച്ചും നമ്മുടെ ആവശ്യങ്ങളെക്കുറിച്ചുമൊക്കെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനാനിരതരാകേണ്ടതിൻ്റെ ആവശ്യകത യേശുനാഥൻ നമ്മളെ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. ആദ്യത്തെ യാചന അതായിരുന്നു. രണ്ടാമത്തെ യാചനയാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുക. അങ്ങയുടെ രാജ്യം വരണം. എന്താണ് അങ്ങയുടെ രാജ്യം വരണം എന്ന പ്രാർത്ഥനയോട് നമ്മൾ അർത്ഥമാക്കുക? രാജ്യം എന്ന ആശയം തന്നെ വിശദീകരണം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ന് അനേക രാജ്യങ്ങൾ ഈ ലോകത്തുണ്ട്. പണ്ടൊക്കെ ഒരു രാജാവ് ഭരിക്കുന്ന പ്രദേശത്തെ ഒരു രാജ്യമെന്ന് വിളിച്ചു. ഒരു രാജ്യം, ഒരു രാജാവ്. അപ്പോൾ രാജ്യമെന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ ഭരണസീമയിൽപ്പെട്ട പ്രദേശമെന്നാണ് അർത്ഥമാക്കുക. നമ്മൾ ഇന്ത്യ മഹാരാജ്യമെന്ന് പറയും. ഏതെങ്കിലും മഹാരാജാവ് ഇന്ത്യയെ മുഴുവനും ഭരിച്ചിരുന്ന കാലമുണ്ടായിരുന്നു. പക്ഷേ അതിനേക്കാൾ കൂടുതൽ ഒരു പ്രത്യേക പ്രദേശത്തെയാണ് രാജ്യം എന്നതുകൊണ്ട് നമ്മളിന്ന് അർത്ഥമാക്കുക. തങ്ങൾക്ക് വേണ്ടി രാജ്യം ലഭിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല വലിയ രാജ്യങ്ങളും പിളർന്ന് ചെറിയ രാജ്യങ്ങളായി, വീണ്ടും വീണ്ടും ചെറിയ രാജ്യങ്ങളാവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. തങ്ങൾക്ക് സ്വന്തമായ രാജ്യം കിട്ടാൻ വേണ്ടി സമരങ്ങളും യുദ്ധങ്ങളും ഭീകരപ്രവർത്തനങ്ങളും നടത്തുന്നവരുമുണ്ട്. അപ്പോഴേ എന്താണ് അങ്ങയുടെ രാജ്യം വരണം എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുക? ഏതു രാജ്യത്തെക്കുറിച്ചാണ് യേശു പറയുന്നത്? രാമരാജ്യം വരുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, പരിശ്രമിക്കുന്ന ഭാരതീയരുണ്ട്. മഹാബലി നാടുവാണിരുന്ന ആ രാജ്യം, സമാധാനത്തിൻ്റെ രാജ്യം മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്ന ഭാരതീയരും കേരളീയരുമാണ് നമ്മൾ. ഇതാണോ യേശു വിഭാവനം ചെയ്ത രാജ്യം? ഇതാണോ അങ്ങയുടെ രാജ്യം വരണം എന്ന് പ്രാർത്ഥിക്കാൻ നമ്മളെ പഠിപ്പിക്കുമ്പോൾ യേശു ഉദ്ദേശിക്കുന്നത്? യേശുവിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തികൾ, യേശുവിൻ്റെ വാക്ക് കേൾക്കുകയും പ്രസംഗം ശ്രവിക്കുകയും ചെയ്ത വ്യക്തികൾ ദൈവരാജ്യം എന്ന് കേൾക്കുമ്പോൾ എന്ത് ചിത്രമാണ് അവരുടെ മനസ്സിൽ പതിയുക? അവർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ മനസ്സിൽ, അവരുടെ ചിന്തയിൽ ചില പ്രതീക്ഷകളുണ്ടായിരുന്നു ദൈവരാജ്യത്തെക്കുറിച്ച്. ഉദാഹരണത്തിന്, ലൂക്കാ എഴുതിയ സുവിശേഷം 17-ാമത്തെ അധ്യായം 20-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും: ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത് എന്ന് ഫരിസേയർ ചോദിച്ചു. അപ്പോൾ വരാനിരിക്കുന്ന എന്തോ ഒന്നായി ഫരിസേയർ ദൈവരാജ്യത്തെ കണ്ടിരുന്നു. ദൈവരാജ്യത്തെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഒരുപക്ഷെ നമുക്ക് ഇന്ന് ആ കാഴ്ചപ്പാട് അത്ര തന്നെ വ്യക്തമല്ല എങ്കിലും, ജെറൂസലമിലേക്ക് രാജകീയമായി പ്രവേശനം ചെയ്ത യേശുവിനെ ആളുകൾ ആർത്ത് അട്ടഹസിച്ച് ജയഘോഷം മുഴക്കി സ്വീകരിച്ചു. മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും: നമ്മുടെ പിതാവായ ദാവീദിൻ്റെ സമാഗതമാകുന്ന രാജ്യം അനുഗ്രഹീതം. യേശു ജെറൂസലത്തിൽ പ്രവേശിച്ചപ്പോൾ ജനങ്ങൾ കണ്ടത് സമാഗതമാകുന്ന പിതാവായ ദാവീദിൻ്റെ രാജ്യമാണ്. ഇതാണോ യേശു വിഭാവനം ചെയ്യുക? യേശുവിനോടൊപ്പം കുരിശിൽ തറയ്ക്കപ്പെട്ട ഒരു കള്ളനുണ്ട്. അവൻ മാനസാന്തരപ്പെട്ടു. മാനസാന്തരപ്പെട്ട് യേശുവിനോട് നടത്തുന്നൊരു അഭ്യർത്ഥനയുണ്ട്. ലൂക്കാ എഴുതിയ സുവിശേഷം 23-ാമത്തെ അധ്യായം 42-ാമത്തെ വാക്യത്തിൽ നമ്മളിതെങ്ങനെ കാണും: യേശുവേ, നീ നിൻ്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെയും ഓർക്കണമേ. എപ്പോഴാണ് വരിക ദൈവരാജ്യമെന്ന് ഫരിസേയർ ചോദിച്ചു. സമാഗതമാകുന്ന രാജ്യത്തെക്കുറിച്ച് ജനങ്ങൾ ഉദ്ഘോഷിച്ചു. നിൻ്റെ രാജ്യത്തിൽ വരുമ്പോൾ എന്നെയും ഓർക്കണമെന്ന് കള്ളനും പറയുന്നു. അപ്പോഴാ ജനങ്ങളുടെ എല്ലാം ഇടയിൽ, അവരുടെ എല്ലാം മനസ്സിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ഒരു ചിത്രമുണ്ടായിരുന്നു. ശിഷ്യന്മാരുടെ മനസ്സിലും ഉണ്ടായിരുന്നു ഇപ്രകാരം ഒരു ചിത്രം: ആരാണ് ദൈവരാജ്യത്തിൽ വലിയവനെന്ന ചിന്ത, ചർച്ച, തർക്കം തന്നെ ശിഷ്യന്മാരുടെ ഇടയിലുണ്ടായി. ദൈവരാജ്യത്തിൽ യേശുവിൻ്റെ മഹത്വത്തിൽ ഇടത്തും വലത്തും ഇരിക്കണമെന്ന് ആഗ്രഹിച്ച ശിഷ്യന്മാരുണ്ടായിരുന്നു. ഇതിനെല്ലാം അപ്പുറത്ത് യേശുവിൻ്റെ മരണവും ഉത്ഥാനവും കഴിയുമ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം: ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു കൊടുക്കുന്നവനാണ് യേശുവെന്ന് യേശുവിൻ്റെ മരണത്തിനപ്പുറവും ശിഷ്യന്മാർ വിശ്വസിച്ചിരുന്നുവെന്നാണ് ഈ ചോദ്യത്തിൽ നിന്നെല്ലാം വ്യക്തമാവുക. ഇപ്പോഴേ ഈ വൈഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്ന ഒരു ചിത്രം ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ വരാനിരിക്കുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് വ്യക്തമായ ചില രൂപരേഖകളുണ്ടായിരുന്നു എന്നതാണ്. എന്തായിരുന്നു ആ രാജ്യത്തിൻ്റെ അവസ്ഥ? ഇസ്രായേൽക്കാരുടെ പ്രതീക്ഷ എന്തായിരുന്നു? ആ പ്രതീക്ഷയ്ക്ക് അനുയോജ്യമായ രീതിയിലാണോ യേശു പ്രവർത്തിച്ചത്? ആ പ്രതീക്ഷയാണോ യേശുവിൻ്റെ പ്രാർത്ഥനയിലൂടെ പ്രകടമാവുക? പഴയ നിയമത്തിലൂടെ അല്പമൊന്ന് കടന്നു പോകുന്നത് നമുക്ക് ഉപകാരപ്രദമാകും. അതോടൊപ്പം ഇസ്രായേൽ ജനം യേശുവിൻ്റെ കാലത്ത് പ്രാർത്ഥിച്ചിരുന്നൊരു പ്രാർത്ഥനയുണ്ട്. അതിപ്രകാരമാണ്: നിൻ്റെ ജീവിതകാലത്ത് തന്നെ, നിൻ്റെ ജീവിതത്തിൻ്റെ നാളുകളിൽ, ഇസ്രായേൽ ഭവനത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കട്ടെ. പുരോഹിതൻ നൽകുന്ന ഒരാശീർവാദമാണ് സിനഗോഗ് പ്രാർത്ഥനയുടെ അവസാനം. നിൻ്റെ ജീവിതകാലത്തു തന്നെ, നിൻ്റെ ജീവിതത്തിൻ്റെ നാളുകളിൽ, ഇസ്രായേൽ ഭവനത്തിൻ്റെ ജീവിതകാലത്തു തന്നെ കർത്താവ് തൻ്റെ രാജ്യം സ്ഥാപിക്കട്ടെ. ഇപ്പോഴും ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കും എന്ന പ്രതീക്ഷ ഇസ്രായേൽ ജനങ്ങൾ കാത്തു സൂക്ഷിച്ചിരുന്നു. ഈ പ്രതീക്ഷയുടെ തുടക്കം എവിടെയാണ്? എങ്ങനെയാണിത് വളർന്നു വികസിച്ചത്? യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ, യേശുവിൻ്റെ പ്രബോധനത്തിൽ ഈ രാജ്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം എന്താണ്? അത് നമ്മൾ അപഗ്രഥിച്ചു മനസ്സിലാക്കിയെങ്കിലേ അങ്ങയുടെ രാജ്യം വരണമേ എന്ന പ്രാർത്ഥന അർത്ഥവത്തായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. രാജ്യത്തിനു വേണ്ടി ഉള്ള ദാഹം ഇസ്രായേലിൽ എന്നുമുണ്ടായിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ തുടക്കം ഈജിപ്തിലാണ്. അടിമകളായി കഴിയുന്ന ഇസ്രായേൽക്കാർ, ഒരു വാഗ്ദാനത്തിൻ്റെ ഉടമകളാണവർ. നിങ്ങൾക്ക് സ്വന്തമായ ദേശം ഞാൻ നൽകുമെന്ന് അബ്രാഹത്തിന് നൽകിയ വാഗ്ദാനമുണ്ടായിരുന്നു. പക്ഷേ ആ വാഗ്ദാനം യാഥാർത്ഥ്യമാകാതെ അടിമത്തം അനുഭവിക്കുന്ന ഒരു ജനത്തിൻ്റെ അടുക്കിലേക്ക് ദൈവം ഇറങ്ങി വന്നു. അവരെ ശക്തമായ കരത്താൽ മോചിപ്പിച്ചു, കടല് കടത്തി മരുഭൂമിയിലൂടെ നയിച്ചു, സീനായി മലയുടെ അടിവാരത്ത് വെച്ച് അവരുമായി അവിടുന്ന് ഒരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടിക്ക് മുമ്പേ കടല് കടന്നു കഴിയുമ്പോൾ മോശ പാടുന്നൊരു കീർത്തനമുണ്ട്. പുറപ്പാട് പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ ആ കീർത്തനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കീർത്തനത്തിൻ്റെ അവസാന ഭാഗം ഇപ്രകാരമാണ് കാണുക. 18-ാമത്തെ വാക്യം: കർത്താവ് എന്നേക്കും രാജാവായി ഭരിക്കും. ഫറവോയുടെ ആധിപത്യത്തിൽ നിന്ന് വിമോചിതരായ ജനത്തെ ഇനി നയിക്കാനും ഭരിക്കാനും പോകുന്നത് ദൈവമായ കർത്താവായിരിക്കും. വിമോചകനായ ദൈവം അവരുടെ രാജാവായിരിക്കും. ദൈവത്തെക്കുറിച്ചുള്ള ആദ്യത്തെ കാഴ്ചപ്പാട് രാജാവ് എന്നതായിരുന്നില്ല. നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ. അബ്രാഹത്തെ വിളിക്കുന്ന ദൈവം അബ്രാഹത്തിൻ്റെ ഇടയനായിട്ടാണ്, വഴികാട്ടിയായിട്ടാണ്, നായകരും നേതാവുമായിട്ടാണ് പ്രത്യക്ഷപ്പെടുക. മോശയെ വിളിച്ച് ഇസ്രായേൽ ഈജിപ്തിലേക്ക് അയക്കുന്ന ദൈവം വിമോചകനായ ദൈവമാണ് യാഹ്വേ. വിമോചകനായ, യോദ്ധാവായ, യുദ്ധം നയിക്കുന്ന ദൈവം. ആ ദൈവത്തെ രാജാവായി കാണാൻ തുടങ്ങിയത് പിന്നീടാണ്. സീനായി മലയിൽ ദൈവം ഇസ്രായേലുമായി ഉടമ്പടി ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട്. പുറപ്പാട് പുസ്തകം 19-ാമത്തെ അധ്യായം 5-ഉം 6-ഉം വാക്യങ്ങളിൽ നമ്മളിതിങ്ങനെ വായിക്കും: നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കുകയും എൻ്റെ ഉടമ്പടി പാലിക്കുകയും ചെയ്യുന്ന പക്ഷം നിങ്ങളെല്ലാ ജനങ്ങളിലും വെച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സ്വന്തം ജനമായിരിക്കും. കാരണം ഭൂമി മുഴുവൻ എൻ്റേതാണ്. നിങ്ങൾ എനിക്ക് പുരോഹിത രാജ്യവും വിശുദ്ധ ജനവുമായിരിക്കും. പുരോഹിത രാജ്യവും വിശുദ്ധജനവുമായി തിരഞ്ഞെടുക്കപ്പെട്ട ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവ് ദൈവമായിരിക്കും. നിങ്ങൾ എൻ്റെ ജനമാണ്, ഞാൻ നിങ്ങളുടെ ദൈവം, നിങ്ങളുടെ രാജാവ്. ദൈവമാണ് രാജാവ് എന്ന വിശ്വാസം ഇസ്രായേൽ ജനത്തിൽ എന്നും നിലനിന്നു. അതുകൊണ്ട് ആദ്യകാലത്ത് അവർ രാജാവിനെക്കുറിച്ച് ചിന്തിച്ചില്ല. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ശ്രദ്ധേയമായ ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 8-ാമത്തെ അധ്യായം 22-23 വാക്യങ്ങളാണ്: ജനത്തിന് വിമോചനം നൽകിയ ഗിദെയോനെ രാജാവാക്കാൻ ഇസ്രായേൽക്കാർ ആഗ്രഹിച്ചു. ജനം ഗിദെയോനോട് പറഞ്ഞു: നീയും നിന്റെ പുത്രനും പൗത്രനും ഞങ്ങളെ ഭരിക്കുക. നീ ഞങ്ങളെ മിദ്യാന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചുവല്ലോ. ഗിദെയോൻ പറഞ്ഞു: ഞാൻ നിങ്ങളെ ഭരിക്കുകയില്ല, എൻ്റെ മകനും നിങ്ങളെ ഭരിക്കുകയില്ല. പിന്നെയോ, കർത്താവ് നിങ്ങളെ ഭരിക്കും. കർത്താവ് നിങ്ങളെ ഭരിക്കും. കർത്താവാണ് നിങ്ങളുടെ രാജാവ്. ഇസ്രായേൽ ജനത്തിൻ്റെ എന്നുമുള്ള കാഴ്ചപ്പാട് അതായിരുന്നു. കുറേയേറെക്കാലം ദൈവത്തെ തന്നെ മാത്രം രാജാവായി അവർ കണ്ടു. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് ഫിലിസ്തീനുമായുള്ള സംഘട്ടനം ശക്തമാവുകയും ഇസ്രായേൽ ജനം പ്രായണ ദുർബലനാവുകയും ചെയ്തപ്പോൾ തങ്ങൾക്കൊരു രാജാവ് വേണം എന്നവരാഗ്രഹിച്ചു. രാജാവിന് വേണ്ടി അവർ മുറവിളി കൂട്ടി. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാമുവേലിൻ്റെ 1-ാം പുസ്തകം 8-ാമത്തെ അധ്യായം 4-ഉം 5-ഉം വാക്യങ്ങൾ: ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാർ റാമായിൽ സാമുവേലിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി. അവർ പറഞ്ഞു, അങ്ങ് വൃദ്ധനായി, പുത്രന്മാരാകട്ടെ, അങ്ങയുടെ മാർഗം പിന്തുടരുന്നുമില്ല. അതുകൊണ്ട് മറ്റു ജനതകൾക്കുള്ളതുപോലെ ഒരു രാജാവിനെ ഞങ്ങൾക്കും നിയമിച്ചു തരിക. വിമോചനം, അതുപോലെ തന്നെ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണം, ഇതാണ് ജനം ആഗ്രഹിച്ചത്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, ഞങ്ങളെ നയിക്കാൻ, ഞങ്ങൾക്ക് സമാധാനവും സമൃദ്ധിയും നൽകാൻ ഒരു രാജാവ് വേണം. അങ്ങനെ രാജാവിന് വേണ്ടിയുള്ള ആഗ്രഹം ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. സാമുവേലിന് ആ യാചന ഇഷ്ടമായില്ല എന്ന് നമുക്കറിയാം. ദൈവമായ രാജാവിനെ തള്ളിപ്പറയുന്നതിന് തുല്യമാണ് സ്വന്തമായ രാജാവിനെ ചോദിക്കുന്നതെന്ന് സാമുവേലിന് തോന്നി. പക്ഷേ ദൈവം ഇടപെട്ടു, സാമുവേലിനോട് പറഞ്ഞു. സാമുവേലിൻ്റെ 1:8 വാക്യങ്ങൾ ഇങ്ങനെയാണ് കാണുക. അവിടുന്ന് സാമുവേലിനോട് പറഞ്ഞു, ജനം പറയുന്നത് കേൾക്കുക. അവർ നിന്നെയല്ല, തങ്ങളുടെ രാജാവായ എന്നെയാണ് തിരസ്കരിച്ചിരിക്കുന്നത്. ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന ദിവസം മുതൽ അവർ എന്നെ ഉപേക്ഷിച്ച് അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് എന്നോട് ചെയ്ത അതുതന്നെയാണ് അവർ നിന്നോടും ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അവരെ അനുസരിക്കുക. എന്നാൽ അവരെ ഭരിക്കാനിരിക്കുന്ന രാജാക്കന്മാരുടെ രീതി സൂക്ഷ്മമായി വിവരിച്ച് അവർക്ക് മുന്നറിയിപ്പ് കൊടുക്കുക. ഇസ്രായേലിലേക്ക് രാജഭരണം കടന്നു വന്ന സാഹചര്യമാണ് നമ്മൾ വായിച്ചു കേട്ടത്. രാജഭരണത്തെക്കുറിച്ച് വ്യക്തമായ 2 കാഴ്ചപ്പാടുകൾ പഴയ ഇനത്തിൽ നിലനിൽക്കുന്നുണ്ട്. ആദ്യത്തേത്, ദൈവം തന്നെ തിരഞ്ഞെടുത്തതാണ് ഇസ്രായേലിന് രാജാവിനെ എന്നാണ്. അത് സാമുവേലിൻ്റെ പുസ്തകം വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ കാണും. 9 അധ്യായങ്ങളിൽ ദൈവം തന്നെ സാവൂലിനെ തിരഞ്ഞെടുക്കുന്നു രാജാവായിട്ട്, പിന്നീട് ദാവീദിനെ തിരഞ്ഞെടുക്കുന്നു. സാമുവേലിൻ്റെ 2 7 ദാവീദിനോട് നാഥാൻ പ്രവാചകൻ വഴി ഒരു വാഗ്ദാനം നൽകുന്നു, ദാവീദിൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കും. ദാവീദ് രാജാവിലൂടെ, ദാവീദിൻ്റെ വംശ കുടുംബത്തിലൂടെ, മക്കളിലൂടെ ദൈവം ഇസ്രായേലിൻ്റെ മേൽ എന്നും രാജഭരണം നടത്തും. അങ്ങനെ ശാശ്വതമായ, ഒരിക്കലും അവസാനിക്കാത്ത ഒരു ഭരണം ഇസ്രായേലിലുണ്ടാകും. ഇതാണൊരു കാഴ്ചപ്പാട്. അപ്പോൾ ദൈവം തൻ്റെ പ്രതിനിധിയായി ഇസ്രായേലിന് ഒരു രാജാവിനെ നിയമിച്ചു കൊടുത്തു. ആ രാജാവ് എന്നും ഇസ്രായേലിൽ ദൈവത്തിൻ്റെ തന്നെ നാമത്തിൽ ഭരണം നടത്തും. അപ്പോൾ രാജഭരണം ഇസ്രായേലിൽ നിലനിൽക്കുന്നത് രാജാവിലൂടെയാണ്. ഇതായിരുന്നു ഒരു കാഴ്ചപ്പാട്. പക്ഷേ നമുക്കറിയാം, ഇസ്രായേലിലെ രാജാക്കന്മാർ ആരും തന്നെ പരിപൂർണമായും വിശുദ്ധരായിരുന്നില്ല. ദൈവം ഇസ്രായേലിന് നൽകിയ മോചനം അവർക്കെന്നും നൽകാൻ ഇസ്രായേലിലെ രാജാക്കന്മാർക്ക് കഴിവ് ഉണ്ടായില്ല അഥവാ സാധിച്ചില്ല. ഏറ്റവും വിശുദ്ധനായി പരിഗണിക്കപ്പെടുന്ന ദാവീദ് പോലും വലിയ പ്രലോഭനങ്ങൾക്ക് ഇരയാവുകയും ജനത്തിന് തന്നെ വലിയ ദുരന്തങ്ങൾ വരുത്തിവെക്കുകയും ചെയ്ത സംഭവങ്ങൾ ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു നിമിഷമുണ്ടായ പ്രലോഭനത്തിൽ വീണുപോയ ദാവീദ് തൻ്റെ തന്നെ ഒരു പടയാളിയെ കൊല ചെയ്യുകയും അവൻ്റെ ഭാര്യയെ സ്വന്തം ഭാര്യയായി സ്വീകരിക്കുകയും ചെയ്ത സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട് സാമുവേൽ 2:11. ഇത്രയും വിശുദ്ധനായ ദാവീദ് ഭരിക്കുമ്പോൾ നാട്ടിൽ ജനങ്ങൾക്ക് സ്വത്തിനും ജീവനും സംരക്ഷണം കിട്ടാത്തൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നതെങ്കിൽ, അത്ര തന്നെ വിശുദ്ധരല്ലാത്ത രാജാക്കന്മാരുടെ കാലത്ത് എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഊഹിക്കേണ്ട കാര്യമില്ല, വളരെ വ്യക്തമായി ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്ര ഗ്രന്ഥങ്ങളിലും പ്രവാചകഗ്രന്ഥങ്ങളിലും വളരെയേറെ തവണ ആവർത്തിച്ചു പറയുന്നൊരു കാര്യമാണ് രാജാക്കന്മാർ ചെയ്ത അനീതി, അക്രമം, രാജാക്കന്മാരിലൂടെ ഇസ്രായേൽ ജനത്തിനുണ്ടായ ദുരന്തങ്ങൾ. ഇങ്ങനെ പൊറുതിമുട്ടിയ ജനം മറ്റൊന്നിനു വേണ്ടി ആഗ്രഹിച്ചു, ഒരു അമാനുഷികമായ രാജാവിന് വേണ്ടി. ദൈവം തന്നെ ഞങ്ങളുടെ രാജാവായിരിക്കണം. ആരംഭത്തിലുണ്ടായിരുന്നതുപോലെ ദൈവം തൻ്റെ ഭരണം നേരിട്ട് ഞങ്ങളുടെ മേൽ നടപ്പിലാക്കണം. ഇങ്ങനെ ഭൗതികമായ രാജാക്കന്മാരെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ദൈവം തന്നെ നേരിട്ട് ഭരിക്കണം, ഭരിക്കും എന്ന ആഗ്രഹവും പ്രതീക്ഷയും പഴയ നിയമത്തിൽ വളർന്നു വരുന്നതായിട്ട് കാണാം. ജനസമൂഹത്തിന് നീതിയും സമാധാനവും സംരക്ഷണവും നൽകാൻ ഭൗതിക രാജാക്കന്മാർ പരാജയപ്പെട്ടെടുത്താണ്. ദൈവം അയക്കാൻ പോകുന്ന വിശ്വസ്തനായ രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ, മിശിഹ രാജാവിനെക്കുറിച്ച്, അവിടുന്ന് സ്ഥാപിക്കുന്ന രാജ്യത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ പ്രവാചകന്മാർ ഇസ്രായേൽ ജനത്തിൻ്റെ മനസ്സിൽ ഉദിപ്പിച്ചത്. 1-2 ഉദാഹരണങ്ങൾ കാര്യം വ്യക്തമാക്കും. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 9:6-7. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ ചുമലിലായിരിക്കും. വിസ്മയനീയനായ ഉപദേഷ്ടാവ്, ശക്തനായ ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ രാജാവ് എന്നവൻ വിളിക്കപ്പെടും. ദാവീദിൻ്റെ സിംഹാസനത്തിലും അവൻ്റെ രാജ്യത്തിലും അവൻ്റെ ആധിപത്യം നിസ്സീമമാണ്. അവൻ്റെ സമാധാനം അനന്തവും, നീതിയിലും ധർമ്മത്തിലും എന്നേക്കും അത് സ്ഥാപിച്ച് പരിപാലിക്കാൻ തന്നെ. സൈന്യങ്ങളുടെ കർത്താവിൻ്റെ തീക്ഷ്ണത ഇത് നിറവേറ്റും. വരാൻ പോകുന്ന ഒരു രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷയാണ് നീതിയും സമാധാനവും സ്ഥാപിക്കുന്ന ആ രാജാവ്. ആ രാജാവിൻ്റെ കാലത്ത് ഇസ്രായേലിൽ മാത്രമല്ല ലോകത്ത് മുഴുവനും സമാധാനമുണ്ടാകും, സമൃദ്ധി ഉണ്ടാകും. യേശയ്യായുടെ പുസ്തകം 11-ാമത്തെ അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ നീതിനിഷ്ഠനായ രാജാവിനെക്കുറിച്ചാണ് പറയുക. ആ രാജാവ് എപ്രകാരമായിരിക്കും ഭരണം നടത്തുക, ആ രാജാവിനെ നയിക്കുന്ന ചൈതന്യം എന്തായിരിക്കും, ആ രാജാവിൻ്റെ ഭരണകാലത്ത് എന്തൊക്കെയാണ് ജനങ്ങൾക്ക് സംഭവിക്കുക. 2-ാമത്തെ വാക്യം, കർത്താവിൻ്റെ ആത്മാവ് അവൻ്റെ മേൽ ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ഉപദേശത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവ്, അറിവിൻ്റെയും ദൈവഭക്തിയുടെയും ആത്മാവ്. അവൻ ദൈവഭക്തിയിൽ ആനന്ദം കൊള്ളും. കണ്ണുകൊണ്ട് കാണുന്നത് കൊണ്ടോ ചെവി കൊണ്ട് കേൾക്കുന്നത് കൊണ്ടോ മാത്രം അവൻ വിധി നടത്തുകയില്ല. ദരിദ്രരെ അവൻ ധർമ്മനിഷ്ഠയോടെ വിധിക്കും, ഭൂമിയിലെ എളിയവരോട് അവൻ നീതിപൂർവ്വം വർത്തിക്കും. ആജ്ഞാദണ്ഡുകൊണ്ട് അവൻ ഭൂമിയെ പ്രഹരിക്കും, അവൻ്റെ മൊഴി ദുഷ്ടരെ നിഗ്രഹിക്കും. തിന്മയെ ഉന്മൂലനം ചെയ്ത് സകല ദുഷ്ടന്മാരെയും അടിച്ചമർത്തി ഭൂമിയിൽ നിന്ന് എന്നേക്കുമായി തിന്മ പിഴുതുമാറ്റി നീതി സ്ഥാപിക്കാൻ പോകുന്ന ആ രാജാവ് നീതിയും വിശ്വസ്തതയും കൊണ്ട് അവൻ അരമുറുക്കും. ആ രാജാവിൻ്റെ ഭരണകാലത്ത് എന്തായിരിക്കും സംഭവിക്കുക? 6-ാമത്തെ വാക്യം, ചെന്നായും ആട്ടിൻകുട്ടിയും ഒന്നിച്ചു വസിക്കും, പുള്ളിപ്പുലി കോലാട്ടിൻകുട്ടിയോടുകൂടെ കിടക്കും, പശുക്കിടാവും സിംഹക്കുട്ടിയും ഒന്നിച്ചുമേയും, ഒരു ശിശു അവരെ നയിക്കും, പശുവും കരടിയും ഒരിടത്തുമേയും, അവയുടെ കുട്ടികൾ ഒന്നിച്ചു കിടക്കും, സിംഹം കാളയെപ്പോലെ വൈക്കോൽ തിന്നും, മുലകുടിക്കുന്ന ശിശു സർപ്പപ്പൊത്തിനു മുകളിൽ കളിക്കും, മുലകുടി മാറിയ കുട്ടി അണലിയുടെ അളയിൽ കൈയിടും. എൻ്റെ വിശുദ്ധഗിരിയിൽ ആരും ദ്രോഹമോ നാശമോ ചെയ്യുകയില്ല. സമുദ്രം ജലം കൊണ്ടെന്ന പോലെ ഭൂമി കർത്താവിനെക്കുറിച്ചുള്ള ജ്ഞാനം കൊണ്ട് നിറയും. ഇതാണ് വരാൻ പോകുന്ന രാജാവിനെക്കുറിച്ചുള്ള പ്രതീക്ഷ. ആ രാജാവിൻ്റെ കാലത്ത് എന്ത് സംഭവിക്കും എന്ന ആഗ്രഹങ്ങൾ, പ്രത്യാശകൾ, ഈ പ്രതീക്ഷകളെല്ലാം വെച്ചു പുലർത്തിയ ജനത്തിന് വലിയ ദുരന്തമുണ്ടായി. നമുക്കറിയാം BC 587 രാജ്യം നഷ്ടപ്പെട്ടു, ദേവാലയം നഷ്ടപ്പെട്ടു, വിദൂരസ്ഥമായ ബാബിലോണിലേക്ക് അവർ നാട് കടത്തപ്പെട്ടു, രാജാവ് എന്നേക്കുമായി ഇസ്രായേലിൽ നിന്ന് പിഴുതുമാറ്റപ്പെട്ടു. അവസാനത്തെ രാജാവായ സെദെക്കിയായുടെ 2 കണ്ണും ചുഴന്നെടുത്ത് കഴുത്തിൽ ചങ്ങലയുമിട്ട് 2000 കിലോമീറ്റർ അകലെയുള്ള ബാബിലോണിലേക്ക് കാൽനടയായി കൊണ്ടുപോയി. അവിടെ അടിമത്തത്തിൽ ആ രാജാവ് മരിച്ചു. ഇനി അങ്ങോട്ട് ഇസ്രായേലിന് ഒരു രാജാവില്ല. ഇനി രാജാവ് ഉണ്ടാകുമെന്ന പ്രതീക്ഷയും പലപ്പോഴും മങ്ങിപ്പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രവാസികളായി കഴിയുന്നവർക്ക് രാജ്യത്തെക്കുറിച്ച് പ്രത്യാശയുമായി ദൈവം മറ്റൊരു പ്രവാചകനെ അയക്കുക. 2-ാം യേശയ്യ എന്നറിയപ്പെടുന്ന യേശയ്യായുടെ പുസ്തകം 40 മുതൽ 55 വരെയുള്ള അധ്യായങ്ങൾ കാണുന്ന പ്രതീക്ഷകൾ. 2 വാക്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്തട്ടെ. യേശയ്യായുടെ പുസ്തകം 40-ാമത്തെ അധ്യായമാണ്. ആദ്യമേ 40-ാമത്തെ അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ എൻ്റെ ജനത്തെ, സമാശ്വസിപ്പിക്കുവിൻ, ജെറൂസലമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു, എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടിയായി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. അടിമത്തം അവസാനിച്ചിരിക്കുന്നു പറയുന്നതോടൊപ്പം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു, അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. ദൈവമായ കർത്താവ് ഭരണം നടത്തുന്നു എന്ന ആശയമാണ്, വിശ്വാസമാണ് ഇവിടെ ശക്തിപ്പെട്ടു വരിക. യേശയ്യായുടെ പുസ്തകം 52-ാമത്തെ അധ്യായം 7-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണും, സദ്വാർത്ത അറിയിക്കുകയും സമാധാനം വിളംബരം ചെയ്യുകയും രക്ഷയുടെ സന്ദേശം പ്രഘോഷിക്കുകയും സിയോനോട് നിന്റെ ദൈവം ഭരിക്കുന്നുവെന്ന് പറയുകയും ചെയ്യുന്നവൻ്റെ പാദം മലമുകളിൽ എത്ര മനോഹരമാണ്. നിന്റെ ദൈവം ഭരിക്കുന്നു, മലാഖ് യാഹ്വേ എന്ന് പറയും. ദൈവം രാജാവായിരിക്കുന്നു, ദൈവം രാജഭരണം നടത്തുന്നു. ഇവിടെ നിന്നാണ് പുതിയ കാഴ്ചപ്പാടുകൾ, ചിന്താഗതികളുണ്ടാകുന്നത്. ഏതെങ്കിലും പ്രത്യേക പ്രദേശത്തെക്കുറിച്ചല്ല, ദൈവത്തിൻ്റെ ഭരണത്തെക്കുറിച്ചാണ് ദൈവരാജ്യമെന്ന ആശയം, എന്ന വാക്ക് ഇവിടെ രൂപപ്പെട്ടു വരിക. ദൈവം ഭരണം നടത്തുമ്പോൾ അവിടെ നീതിയുണ്ടാകും, ശാന്തിയുണ്ടാകും, സമാധാനമുണ്ടാകും. ഭൗതികമായ രാജാവല്ല, ദൈവം തന്നെയാണ് ജനത്തെ നയിക്കുക. ഈ കാഴ്ചപ്പാട് കൂടുതൽ വ്യക്തത നേടുന്നത് BC 2-ാം നൂറ്റാണ്ടിലാണ്. അന്തിയോക്കസ് 4-ാമൻ എന്ന സിറിയൻ ചക്രവർത്തി ഇസ്രായേൽ ജനത്തിനെതിരെ അതികഠിനമായൊരു മതപീഡനം അഴിച്ചുവിട്ടു. തന്നെ രാജാവായി മാത്രമല്ല ദൈവമായി തന്നെ ആരാധിക്കണമെന്ന് ആവശ്യപ്പെട്ട അന്തിയോക്കസിന് വഴങ്ങാൻ തയ്യാറാകാത്ത ഇസ്രായേൽ വിശ്വാസികളെ കഠിനമായി പീഡിപ്പിച്ചു. ഈ പീഡനത്തിൻ്റെ മധ്യത്തിലാണ് ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശ, വിശ്വാസം ശക്തിപ്പെട്ടു വന്നത്. 7-ാമത്തെ അധ്യായം പ്രത്യേകം ശ്രദ്ധേയമാണ്. 7-ാമത്തെ അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 4 വ്യത്യസ്ത സാമ്രാജ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി കടന്നു വരുന്ന മേദിയ, പേർഷ്യ, ബാബിലോൺ മുതലായ സാമ്രാജ്യങ്ങളെക്കുറിച്ച് ഉള്ള വിവരണത്തിന് ശേഷം വരുന്നത് ക്രമമിതാണ്: ബാബിലോൺ, പേർഷ്യ, മേദിയ, ഗ്രീസ്. ഈ നാല് സാമ്രാജ്യങ്ങൾക്കും അപ്പുറത്ത് ദൈവം തന്നെ ഒരു പുതിയ സാമ്രാജ്യം സ്ഥാപിക്കാൻ പോകുന്നു. മനുഷ്യപുത്രൻ്റെ സാമ്രാജ്യത്തെക്കുറിച്ചാണ് പറയുക. അത് 7:13-14 വാക്യങ്ങളിൽ ഇങ്ങനെ കാണാം: നിശാദർശനത്തിൽ ഞാൻ കണ്ടു, ഇതാ വാനമേഘങ്ങളോടുകൂടെ മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വരുന്നു. അവനെ പുരാതനനായവൻ്റെ മുമ്പിലേക്ക് ആനയിച്ചു. എല്ലാ ജനതകളും ജനപദങ്ങളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും അവന് നൽകി. അവൻ്റെ ആധിപത്യം ശാശ്വതമാണ്, അതൊരിക്കലും ഇല്ലാതാവുകയില്ല. അവൻ്റെ രാജ്യം ശാശ്വതമാണ്. മനുഷ്യപുത്രൻ്റെ രാജ്യത്തെക്കുറിച്ച്, അനന്തമായ ഒരിക്കലും അസ്തമിക്കാത്ത രാജ്യത്തെക്കുറിച്ചാണ് ദാനിയേലിൻ്റെ പുസ്തകം 7:10 ദർശനമുണ്ടാവുക. ഈ രാജ്യത്വം, മനുഷ്യപുത്രൻ്റെ രാജ്യത്വം ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്നതായി 27 വാക്യത്തിൽ കാണാം. ദാനിയേൽ 7:27: ആകാശത്തിന് കീഴിലുള്ള സകല രാജ്യങ്ങളുടെയും രാജ്യത്വവും ആധിപത്യവും മഹത്വവും അത്യുന്നതൻ്റെ പരിശുദ്ധന്മാർക്ക് നൽകപ്പെടും. അവരുടെ രാജ്യം ശാശ്വതം. ദൈവത്തിൻ്റെ പരിശുദ്ധജനമായ ഇസ്രായേലിന് ലഭിക്കാൻ പോകുന്ന അനന്തമായ രാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയാണ് 7:10 ദാനിയേൽ വരച്ചു കാട്ടിയത്. ദാനിയേലിൻ്റെ പുസ്തകം 2:44 നബൂഖദ്നേസർ രാജാവിനുണ്ടായ ഒരു വലിയ ദർശനത്തിൻ്റെ വിശദീകരണമായിട്ടാണ് കാണുന്നത്. ആ രാജാക്കന്മാരുടെ നാളുകളിൽ ഒരിക്കലും നശിപ്പിക്കപ്പെടാത്തതും പരമാവധികാരം മറ്റൊരു ജനതയ്ക്കും ഇട്ടുകൊടുക്കാത്തതുമായ ഒരു രാജ്യം സ്വർഗസ്ഥനായ ദൈവം പടുത്തുയർത്തും. മേൽപ്പറഞ്ഞ രാജ്യങ്ങളെല്ലാം തകർത്ത് ഇല്ലാതാക്കി അത് എന്നേക്കും നിലനിൽക്കും. സകല സാമ്രാജ്യങ്ങളെയും തകർത്തുകൊണ്ട്, അതിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് ദൈവം തന്നെ ഒരു പുതിയ രാജ്യം സ്ഥാപിക്കും. ഇതാണ് അപ്പോക്കലിപ്റ്റിക് ചിന്താഗതിയിൽ, പ്രത്യേകിച്ച് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ തെളിഞ്ഞു വരുന്ന രാജ്യത്തെക്കുറിച്ചുള്ള ചിത്രം. ഈ ചിത്രമാണ് ഇസ്രായേൽ ജനത്തിൻ്റെ, യേശുവിൻ്റെ സമകാലികരുടെ മനസ്സിൽ ദൈവരാജ്യമെന്ന വാക്ക് കേൾക്കുമ്പോൾ പതിയുക. ഇതുതന്നെയാണോ യേശു വിഭാവനം ചെയ്ത രാജ്യം? നമുക്ക് അടുത്ത പ്രഭാഷണത്തിൽ അതിനെക്കുറിച്ച് വിശദമായി കാണാം. ഇപ്പോൾ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി അവസാനിപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും നീതിയും സ്വസ്ഥതയും എല്ലാവർക്കും ലഭിക്കാൻ അവിടുത്തെ രാജ്യം ഇവിടെ യാഥാർത്ഥ്യമാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ, ഞങ്ങളുടെ സമൂഹങ്ങളിൽ, ഞങ്ങളുടെ ലോകത്തിൽ ദൈവമായ കർത്താവേ, അവിടുത്തെ ഭരണം നീതിയിലും സമാധാനത്തിലും സന്തോഷത്തിലും അടിയുറപ്പിക്കുന്ന ആ ഭരണം സംജാതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ആമേൻ.